സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോസ്തോലനായ പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് ലേഖനമെഴുതുമ്പോൾ വളരെ ശക്തമായ നിലയിൽ വ്യക്തമായ ഭാഷയിൽ ഇപ്രകാരം എഴുതുകയാണ്: സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് യഹൂദനെന്നില്ല യവനെന്നില്ല, രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ സാധ്യത എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ദൈവകൃപയിൽ താല്പര്യപ്പെടുന്നത്. സുവിശേഷത്തെ കുറിച്ച് അപ്പോസ്തോലനായ പൗലോസ് പറയുന്നത് എനിക്ക് ലജ്ജയില്ല എന്നാണ്. എന്തുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല? അത് ദൈവത്തോട് അടുത്തായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മതഭക്തനായ യഹൂദൻ എന്നില്ല, ദൈവത്തിങ്കിൽ നിന്ന് വളരെ അകലത്തായിരിക്കുന്നു എന്ന് ധരിക്കുന്ന ജാതികൾ എന്നില്ല, ലോകത്തിലുള്ള ഏത് മനുഷ്യരായാലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ ആ നിമിഷത്തിൽ രക്ഷിക്കുന്ന രക്ഷണ്യ ശക്തിയാണ് സുവിശേഷം. അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് മരത്തിന് മറഞ്ഞിരുന്നപ്പം മനസ്സിലുണ്ടായ ആശയം. സൃഷ്ടികൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പം പറ്റിപ്പോയല്ലോ എന്ന് ദൈവം വിചാരിച്ച് ധൃതി പിടിച്ച് കണ്ടുപിടിച്ച മാർഗവുമല്ല. സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ മനുഷ്യാശയവുമല്ല സുവിശേഷം. സുവിശേഷം മനുഷ്യന്റെ അഭിപ്രായം അല്ല. സുവിശേഷം ബുദ്ധിരാക്ഷസന്മാരുടെ തലച്ചോറിൽ ഉടലെടുത്ത തത്വജ്ഞാനമല്ല. സുവിശേഷം പ്രത്യയ ശാസ്ത്രമല്ല. സുവിശേഷം ആദർശങ്ങളല്ല. സുവിശേഷം പരമ്പരാഗതമായി നിലനിർത്തിപ്പോരുന്ന പാരമ്പര്യങ്ങളല്ല. സുവിശേഷം മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചുയർന്നിട്ടുള്ള മനുഷ്യാശയങ്ങളല്ല. സുവിശേഷം കെട്ടുകഥകളല്ല. സുവിശേഷം മനുഷ്യന്റെ തോന്നലുകളല്ല. സുവിശേഷം മനുഷ്യന്റെ ഭാവനയല്ല. സുവിശേഷം മനുഷ്യന്റെ ഭാവ പകർച്ചകളല്ല. സുവിശേഷം മനുഷ്യന്റെ ഭാവഭേദമല്ല. പിന്നെ സുവിശേഷം എന്നതാ? കഴിഞ്ഞ കാല നിത്യതയിൽ പാപാതമ്പുരാന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പാപത്താൽ നിസ്സഹായനും ബലഹീനനും ശിക്ഷാർഹനും മരണയോഗ്യനും നിത്യതരകത്തിന് വിധിക്കപ്പെട്ടവരുമായ മനുഷ്യനോടറിയിക്കാൻ തന്റെ പുത്രനിലൂടെ താണിറങ്ങി വന്ന് വർത്തമാനമാണ് സുവിശേഷം. സുവിശേഷം അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം, വളരെ ലളിതമാണ് സുവിശേഷം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ദൂരത്തായിരിക്കുന്ന ജാതി എന്നില്ല, അകലത്തായി അടുത്തായിരിക്കുന്ന പദഭക്തൻ എന്നില്ല. ഏത് വ്യക്തിയെയും കടന്നു പിടിച്ച് രക്ഷിക്കാൻ ഈ സുവിശേഷത്തിന് കഴിയും. സുവിശേഷത്തിനെ കഴിയും. ഈ സുവിശേഷം ഈ രാത്രിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സുവിശേഷത്തിന്റെ ഒന്നാമത്തെ സാധ്യത എന്താ? നിങ്ങൾക്ക് ഈ രാത്രിയിൽ ഈശോ മിശിഹായിൽ കൂടെ പാപമോചനം പരിപൂർണമായി തരാമെന്ന് അറിയിക്കുന്നു. വായിക്കാം മർക്കോസ് സുവിശേഷം 2:5-10 വാക്യം ഒരാൾക്ക് വായിക്കും.
യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവന് ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഈ വായിച്ചതായ വേദഭാഗത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് ആ നിമിഷത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ സാധ്യത പരിപൂർണമായ പാപമോചനം ആ നിമിഷത്തിൽ കിട്ടുന്നു. യേശുക്രിസ്തു തന്റെ കാൽക്കൽ ഇറക്കി വച്ചിരിക്കുന്ന ഒരു പക്ഷവാത രോഗിയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. ഇതാണ് നല്ല വർത്തമാനം. ഈ രാത്രി നിങ്ങളുടെ പള്ളിപ്പേര് പലർക്കും അറിയാം, പള്ളിക്കൂടത്തിലെ പേരും അറിയാം, പക്ഷെ നിങ്ങളുടെ ഓമന പേര് വളരെ അടുത്തിടപെടുന്നവർക്കേ അറിയത്തുള്ളൂ. എന്നാൽ ഈ രാത്രി നിങ്ങളുടെ പള്ളിക്കൂടത്തിലെ ഓമന പേരും ഒരുപോലെ യേശുക്രിസ്തുവിന് അറിയാം. ഈ രാത്രി നിങ്ങളുടെ ഓമന പേര് വിളിച്ചുകൊണ്ട് ഈ സമയം വരെ ചെയ്തിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും യേശുക്രിസ്തു നിങ്ങൾക്ക് ക്ഷമിച്ചു തരാൻ തയ്യാറാണ്. ഇതാണ് നിന്നെ അറിയിക്കുന്ന സദ്വർത്തമാണ്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്റെ മാന്യ സഹോദര സഹോദരി, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് കപടഭക്തന്മാരെ രക്ഷിക്കാനല്ല, പിന്നെയോ കൊടുംപാവികളെ രക്ഷിക്കാൻ. മതത്തിന് വേണ്ടാത്ത, സമൂഹത്തിന് വേണ്ടാത്ത, സന്മാർഗികളിൽ നിന്ന് തള്ളപ്പെട്ട, നല്ല മനുഷ്യർ കൂടുന്നവർ ഇടത്ത് കാണാത്ത, മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കപ്പെട്ട് കിടക്കുന്ന, കുറ്റബോധം മാത്രം വേറിക്കൊണ്ട് ജീവിക്കുന്ന നിന്നെ ഇരാത്രി യേശുക്രിസ്തു ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. നിന്നെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്, കപടഭക്തരെ രക്ഷിക്കാനല്ല. യേശുക്രിസ്തു ആ പക്ഷവാത രോഗിയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. പാപമോചനം കൊടുക്കും. യേശുക്രിസ്തുവിലൂടെ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് പാപമോചനം തരുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് നേരിട്ട് പാപമോചനം തരാൻ കഴിയും. എന്തുകൊണ്ട് ക്രിസ്തുവിന് അങ്ങനെ കഴിയും? അതിന്റെ ഏറ്റവും വലിയ തെളിവ് ക്രിസ്തു ഈ മണ്ണിൽ പിറന്ന് വീണതിന്റെ ഏക ഉദ്ദേശം നിന്നെ നിന്റെ പാപത്തിൽ നിന്ന് മോചിച്ച് രക്ഷിക്കുകയാണ്. അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഒറ്റ ഉദ്ദേശം നിന്നെ ഈ രാത്രി നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. യേശു ക്രിസ്തു മാത്രമേ പാപമോചനം കൊടുക്കാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചിട്ടുള്ളൂ. മറ്റുള്ള ഒരവതാരങ്ങളും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അവതരിച്ചതല്ല, മറ്റുള്ള നിരവധി അവതാരങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്, സമ്മതിക്കാം. അതെല്ലാം എന്തിനാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ, അധർമ്മം പെരുകി ധർമ്മിഷ്ഠന്മാർ കുറയുമ്പോൾ അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മിഷ്ഠന്മാരെ രക്ഷിക്കാൻ അല്ലയോ അർജുന ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കും? ലോകത്തിലെ അവതാരകർത്താക്കന്മാർ അധർമ്മികളുടെ ചുടുതോര ധാര ഇവിടെ ഒഴുക്കാൻ വന്നപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചത് ആരുടെയും ഒരൊറ്റ തുള്ളി രക്തം പോലും ചൊരിക്കാനല്ല, അവരെ രക്ഷിക്കാൻ തന്റെ ചുടുതോര ചൊരിഞ്ഞു കൊടുക്കാൻ വന്നു. നിനക്കാവശ്യം നിന്റെ ചുടു രക്തം ചൊരിയിക്കുന്ന ഒരു രക്ഷിതാവിനെയാണോ? നിന്റെ പാപപരിഹാരാർത്ഥം നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു തരുന്ന രക്ഷിതാവിനെയാണോ? മാനവ ചരിത്രത്തിൽ ഏത് അവതാരകർത്താവ് മോക്ഷത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന ഒരു മോക്ഷകാംക്ഷിക്ക് വേണ്ടി അങ്ങോട്ട് ബലിയായി തീർന്നത് ആരുമില്ല. നിങ്ങൾക്ക് തിരിയുന്നോ? മോക്ഷകാംക്ഷികൾ മോക്ഷത്തിന് വേണ്ടി തങ്ങളുടെ മക്കളെയും തങ്ങളുടെ തങ്ങളെ തന്നെയും ഗംഗയുടെ ആഴത്തിലേക്കും തുടരക്കളത്തിലേക്കും കുലക്കളത്തിലേക്കും തങ്ങളെ തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അനേകരെ അഗ്നിയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ഏത് അവതാരകർത്താവ് ഒരു മോക്ഷകാംക്ഷിക്ക് മോക്ഷം കൊടുക്കാൻ തന്നെ തന്നെ അങ്ങോട്ട് ബലി കൊടുത്തിട്ടുണ്ട്? ഒരാളും ചരിത്രത്തിലില്ല. എന്നാൽ യേശു ക്രിസ്തു ഒരു മോക്ഷകാംക്ഷിയെ രക്ഷിക്കാൻ തന്നെ തന്നെ അങ്ങോട്ട് ബലിയായി തീർന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പാടുമായി യേശു ക്രിസ്തുവിന് നമ്മുടെ പാപം മോചിച്ചു തരാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യം വായിച്ച് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം പിതാവായ ദൈവം തന്റെ ഓമന കുമാരനായ യേശോ മിശിഹായുടെ മേൽ ചുമത്തിയിരിക്കുന്നു. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാറായ സ്വയബോധം വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരം വരുത്താൻ നിങ്ങളെ സകല പാപങ്ങളും ഈശോ മിശിഹായുടെ മേൽ ദൈവം ചുമത്തി. അതാണ് അതിന്റെ പ്രസക്ത ന്യായം. തന്റെ പാവന ശരീരത്തിൽ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നിങ്ങളുടെ പാപങ്ങളെ സ്വയം ഈശോ മിശിഹ ഏറ്റെടുത്തു. പാപിയായ നിനക്കും പാവനനായ ദൈവത്തിനും മധ്യേ പാപപരിഹാരാർത്ഥം കാൽവരിയിൽ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ കയറുകയും യേശു ക്രിസ്തുവിന്റെ പാവന ശരീരം ആ പച്ചപ്പൈൻമല കുരിശിൽ 3 പച്ചയിരുമ്പാടികളിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ പാപവും തറയ്ക്കപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ടി ദൈവകുമാരൻ പ്രായച്ചിത്ത ബലിയായി തീർന്നു. നിങ്ങളുടെ നീതീകരണത്തിനായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസത്തേക്കാൾ അടുക്കൽ ഈ രാത്രി നിന്നുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നിന്നെ നോക്കി വീതുമ്പി പൊട്ടിക്കൊണ്ട് നിറകണ്ണുകളോടെ മകളേ മകനെ നിന്റെ പാപം ഈ രാത്രി ഞാൻ ക്ഷമിച്ചു തരുന്നെന്ന് നിന്നോട് പറയും. യേശു ക്രിസ്തുവിന് മാത്രമേ നേരിട്ട് നിനക്ക് പാപമോചനം തരാൻ കാരണം യേശുക്രിസ്തു നേരിട്ട് പാപമോചനം കൊടുത്തു. അതായത് ഒരു പാപിനിയായ സ്ത്രീയെ, നിങ്ങൾക്കറിയാമല്ലോ യേശുക്രിസ്തുവിന്റെ അടുക്കൽ അന്നത്തെ അധികാരസ്ഥന്മാർ പിടിച്ചോണ്ട് വന്നു. അവളെ ഒരു വല്ലാത്ത സ്ഥാനത്ത് നിന്നാ പിടിച്ചോണ്ട് വന്നത്, എന്താ ഒരു നല്ല സ്ഥാനത്താ കൊണ്ടോ നിർത്തിയത്. പള്ളിപ്പറമ്പി കയറ്റാൻ കൊള്ളാത്ത ആ വൃത്തിയേറ്റ സ്ത്രീയെ പിടിച്ചോണ്ട് വന്ന് ദേവാലയത്തെക്കാൾ വലിയ ദേവാലയത്തിന്റെ മിന്ന കൊണ്ടു. അവർ യേശുക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു, മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്നാ പറയുന്നു. യേശുക്രിസ്തു എവിടെയുണ്ടെന്ന് പറഞ്ഞായിരുന്നേ അവരിങ്ങനെ പറഞ്ഞത്. ദൈവത്തിന്റെ അടുക്ക എന്ന് വന്നിരിക്കുന്ന മീശിയായ വ്യഭിചാര കുറ്റത്തിന് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശ പറഞ്ഞ ന്യായപ്രമാണത്തിൽ നിന്ന് അയവിൽ ജനത്തെ പഠിപ്പിക്കുന്ന നീയാണോ മീശിയ? ഇനി എറിഞ്ഞു കൊല്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മരിച്ച് വീണ് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പേരിൽ കുലക്കുറ്റം ഫയൽ ചെയ്ത് അറസ്റ്റ് ചെയ്യും. ഇരുമനെയുള്ള ചൂണ്ടയാണ്. യേശുക്രിസ്തു അത് മനസ്സിലാക്കിയിട്ട് എറിയണമെന്നും പറഞ്ഞില്ല, എറിയണ്ടെന്നും ഒറ്റവാക്കി പറഞ്ഞില്ല. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ഇങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ കൺമുനകൾ എന്നൊക്കെ പറഞ്ഞാൽ കരയ്ക്ക് നിന്നപ്പോ യേശുവിന്റെ കൺമുനകൾ കടലിന്റെ അടിയിൽ കൂടെ പോയ ഒരു മീനിന്റെ വായിൽ കിഴിഞ്ഞു കയറി ചതുർബ്രഹ്മപ്പണം കണ്ടു. അങ്ങനത്തെ കണ്ണുകളാണ്. മൈലുകൾക്കിപ്പുറത്തിരുന്നപ്പം ആ കണ്ണുകൾ മൈലുകൾക്കപ്പുറത്തിരിക്കുന്ന അത്തിക്കീഴിലെ നഥാനിയേലിന്റെ ശരീരവും കിഴിഞ്ഞ് അകത്തെ മനുഷ്യന്റെ അകത്തോട്ട് കിഴിഞ്ഞിറങ്ങി ആ കൺമുനയ്ക്ക് മുമ്പിലായി ഇവർ വന്ന് നിൽക്കുന്നത്. എക്സറേക്ക് കറന്നിയെല്ലാം കഴിയാത്തടത്തേക്ക് ദൈവകുമാരന്റെ കൺമുന തറച്ചു കയറും. ആ കൺമുനയ്ക്ക് മുൻപിൽ മനുഷ്യഹൃദയത്തിന്റെ അടിത്തട്ടിന് ഒരു രഹസ്യ സ്ഥലമില്ല. അവരുടെ തകർന്ന ജീവിതത്തിന്റെ രഹസ്യ വരികൾ ആ കൺമുനകൾ ഇടതടവില്ലാതെ വായിച്ച് മണ്ണിൽ കുറിച്ചോണ്ടിരിക്കുക. ഒറ്റ കല്ലെടുത്തേച്ച് ആ സ്ത്രീയെ എറിയാൻ നോക്കി താഴോട്ട് നോക്കിയപ്പോ രണ്ട് ദിവസം മുമ്പ് അവൻ ഇതുപോലൊരു വൃത്തികേട് കാണിച്ച് അവൻ കല്ല് കൈ നിട്ടേച്ച് കല്ലുപോലെ വേറൊറ്റൻ കല്ലെടുത്തേച്ച് ഈ സ്ത്രീയെ എറിയാൻ ഉന്നം നോക്കി യേശുവിനെ ഒന്ന് നോക്കി സ്ത്രീയെ നോക്കി ആയി മനസാക്ഷിയുടെ കോടതി എന്നൊരു ശബ്ദം. ഛേ നീടാ ഇറാ താഴെ കല്ല്, നീയും ഇതേ ടൈപ്പ. അവൻ എലി വിറയ്ക്കുന്ന പോലെ വിറച്ചു മുട്ടുകൂട്ടി അടിച്ചു. മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കപ്പെട്ട് കിടന്ന കുറ്റവാളികൾ മുഴുവൻ സ്ഥലം വിട്ടു. ഇതിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാം. ആ കൂടിയവരിൽ ഏക ഭാവിയല്ലാഞ്ഞു ഈ സ്ത്രീ, മഹാഭാവിയല്ലാഞ്ഞു. അവളെ പിടിച്ചോണ്ട് വന്നവരും ഏതാണ്ട് ഈ ടൈപ്പുകളാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തു നേരിട്ട് പാപമോചനം കൊടുത്തില്ലേ? നിനക്കാരും കുറ്റം വിധിക്കുന്നില്ലയോ? ഇല്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. പോയിക്കോളുക, നിന്റെ ഉൾക്കൊണ്ട വിശ്വാസം, ഉൾക്കൊണ്ട വിശ്വാസം കാത്തുകൊണ്ട് ഒരൊറ്റ നിമിഷത്തിനകം ഒരു പാപിനിയെ പാവനയാക്കി, ഒരു ദുർമാർഗിയെ സന്മാർഗിയാക്കി, ഒരു അശുദ്ധയെ വിശുദ്ധയാക്കി. നേരിട്ട് ഈ രാത്രി നിന്നെ മാറ്റിയെടുക്കാൻ യേശു ഇവിടെയുണ്ട്. ഈ രാത്രി നിനക്ക് മാറ്റം വരാൻ പോവാൻ നീ അനുവദിച്ചാൽ. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ ആ നിലയിലുള്ള ആളല്ല, ആളുകളല്ല. നീ ആനെ കെട്ടാലും മോഷണമാ, അടയ്ക്കാ കെട്ടാലും മോഷണം. തത്വത്തിൽ രണ്ടും പാവമാണ്, വലിപ്പിച്ചെടുക്കും. ഈ രാത്രി നിങ്ങൾ ഒന്നും ചെയ്തില്ലേലും 51 സങ്കീർത്തനം 5 വാക്യത്തിന്റെ അകത്ത് പിറന്നാൽ തന്നെ മതി നിന്നെ പാവി എന്ന് വിളിക്കാൻ. ഇതോ ഞാൻ അകൃത്യത്തിൽ പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. നീ പിറന്ന ഒറ്റ കാര്യം മതി. പിറന്നത് ഒരു രൂപക്കൂട്ടിലോട്ടാണെങ്കിലും പിറന്നു പോയില്ലേ? അത് മാത്രം മതി ഈ രാത്രി നീ രക്ഷിക്കപ്പെട്ടു. നിന്റെ സകല പാപങ്ങളും ഈ രാത്രി കർത്താവ് ക്ഷമിക്കുന്നു. മതങ്ങൾ മനുഷ്യരുടെ പാപങ്ങളോട് ഇടപെടുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ എന്റെ പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് കുമ്പസാരിക്കുമ്പോ അഞ്ചാകാശങ്ങളിൽ ഇരിക്കുന്നതും പത്ത് നന്മ നിറഞ്ഞവറിയോ അടുത്ത പ്രാർത്ഥനകളും ചൊല്ലി വെച്ചു പോ. അപ്പോഴപ്പോൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് മതങ്ങൾ അപ്പോഴപ്പോൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നെങ്കിലും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അതികഠിനമായ കഴിഞ്ഞകാല പാപങ്ങളുടെ കുറ്റബോധത്തിൽ നിന്ന് എന്നെ പരിപൂർണമായി വിടുവിക്കാനോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആ പ്രേരണയുടെ തായ്വേര് പിഴുതെടുത്ത് എന്നെ ഇന്ന് കളഞ്ഞ് എന്നെ ജയജീവിതം നയിപ്പിക്കാനോ മതങ്ങൾക്ക് ശക്തി തരാൻ സാധ്യമല്ല. മതങ്ങൾ അപ്പോഴപ്പോ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അപ്പോഴപ്പം പരിഹരിക്കുന്നെങ്കിലും കഴിഞ്ഞകാല തെറ്റുകുറ്റങ്ങൾ എന്റെ ഹൃദയത്തിൽ ആഴത്തിലുണ്ടാക്കിയ കുറ്റബോധത്തിന്റെ മുറിവുകളിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഒരാചാരങ്ങൾക്കും ആചാര്യനും സാധ്യമല്ല. മതങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ പാപത്തോട് ഇടപെടുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 50,000 രൂപ കടമെടുത്തു. ഡേറ്റ് ഇത്ര ഇന്ന ഡേറ്റ് പണം അടച്ചോളാമെന്നാ പറഞ്ഞു. ഡേറ്റ് വന്നിട്ട് അടയ്ക്കാൻ നിവൃത്തിയില്ല. എനിക്ക് വലിയൊരു പരവേശവും വിറയലും രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. പഴയ നഞ്ഞോളം കൂടിയും അതുകൊണ്ട് കാര്യം കൊടുക്കാൻ അല്ലാത്തൊരു ഞെട്ടലും. ഞാൻ എന്റെ സ്നേഹിതനോട് പോയി പറഞ്ഞു 50,000 രൂപ ഞാൻ എടുത്തു. ഡേറ്റായി, എനിക്ക് വലിയ പരവേശവും രാത്രി ഉറക്കമില്ല വല്ലാത്ത വിഷമവും എപ്പോഴാളുവോ. എന്നിട്ട് ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, തോമസേ താൻ എന്നെ കണ്ടോണ്ടാണോ 50,000 രൂപ എടുത്ത്? ഓ ഒന്നും കണ്ടോണ്ടും ഒന്നും അല്ല, ചില കണക്കൊക്കെ കൂട്ടിയാ. എന്നാലേ നിവൃത്തിയില്ലേ പോയി കടമെടുക്കരുത് അഞ്ഞു കേട്ടോ. അതെ അത് ശരിയാ. ഇനിയും താൻ ഒരിക്കലും ഇങ്ങനെ കടമെടുക്കരുതേ. ഇല്ല, അതെ ഉള്ള വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഇനി ആ ബാങ്കിന്റെ അല്ലെങ്കിൽ പോയി ഇതെല്ലാം ശരിയാ. എടുത്താൽ എന്നെടുക്കണോടോ? അതിന് യാതൊരു പരിഹാരമില്ല. ലോകത്തിലുള്ള സകല മതങ്ങളും അപ്പോഴപ്പം ചെയ്യുന്ന ചില തെറ്റുകുറ്റങ്ങൾക്ക് ചില കൊച്ചു കൊച്ചു ചെപ്പടി വിദ്യകൾ പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്നു. മനസാക്ഷിയുടെ കുറവിൽ വിധിക്കപ്പെട്ട് കിടക്കുന്ന കുറ്റവാളിയെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപഭാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ഒരാചാര്യനും സാധ്യമല്ല, ഒരാചാരത്തിനും സാധ്യമല്ല. യേശുക്രിസ്തുവിന് നിനക്ക് മോചിച്ചു തരാം. യേശുക്രിസ്തുവിന് മാത്രമേ നിന്നെ നിനക്ക് മോചനം തരാം. രണ്ടാമതായി സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിന് പരിപൂർണമായി ഈ രാത്രി പരിവർത്തനം തരാൻ സുവിശേഷത്തിന് കഴിയും. സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. വായിക്കൂ 1 തിമോത്തിയോസ് 1:13.
എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേഷമെന്ന് നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനും എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും
ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു.
എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു.
ഈ വായിച്ചതായ വേദഭാഗം ശ്രദ്ധിക്കണം. പൗലോസ് സ്ത്രീകാരാകുന്നതിന് മുമ്പ് ശബിലായിരുന്ന കാലത്ത് തന്റെ അനുഭവം യുവാവായ തീമോത്തിയോസിനെ എഴുതി അറിയിക്കുക. മീശൻ താടിയും വെള്ളിക്കമ്പി പോലെ വെളുത്ത വയസ്സൻ പൗലോസ് തന്റെ ജീവിതത്തിന്റെ സന്ധ്യാസമയത്തോട് അടുക്കാൻ തുടങ്ങുക. അങ്ങനെ വരുമ്പോ ആ മെഴുകുതിരി എരിഞ്ഞ് താഴുന്നതിന് മുമ്പ് തീമോത്തിയോസ് എന്ന് പറയുന്ന പുത്തൻ മെഴുകുതിരിയിലോട്ട് ഇതാ വെളിച്ചം കൊളുത്തുക. തീമോത്തിയോസേ, എന്റെ കഴിഞ്ഞകാല അനുഭവം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് എന്നെ താഴുന്നെന്ന് നീ അറിയണം. ഞാൻ മുൻപേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ ഞാൻ അറിയാതെ ചെയ്തതായ കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പം നമുക്ക് തോന്നും ഇങ്ങനെ കളൂടിയനും റാബിഡിയോ വല്ലുമായിരുന്നു. അല്ല, ദേ അന്നേരം ആരായിരുന്നു ഈ ദൂഷകനും ഉപദ്രവിയൻ നിഷ്ഠൂരനും? ഫിലിപ്പിയർ 3:4 മുതൽ ചില വാക്യങ്ങൾ വായിച്ച് ഉപായക്കാരനൊന്നല്ല. ഫിലിപ്പിയർ 3:4 മുതൽ.
പക്ഷേ എനിക്ക് ജനത്തിൽ ആശ്രയിക്കാൻ മകയുണ്ട്. മറ്റാർക്കാരും ജനത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. എത്രന്മാരിൽ പരിചയം ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായം എനിക്ക് എബ്രായം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ദൃഷ്ടാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ക്രിയയും ഞാൻ ക്രിസ്തു നിമിത്തം ചേരണമെന്ന് എണ്ണിയിരിക്കുന്നു.
ഈ വായിച്ചതായ വേദഭാഗത്തിൽ ഞാൻ മുൻപേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. ഈ വ്യക്തി ആരാണ്? തന്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നു, ഞാന് 8 പരിച്ഛേദന ഏറ്റവൻ, എബ്രായനി എന്ന് ജനിച്ച ശുദ്ധ എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോ ആയ തത്വജ്ഞാനികളുടെയും ബുദ്ധിരാക്ഷസന്മാരുടെയും കലാകാരന്മാരുടെയും കായികാഭ്യാസികളുടെയും സ്ഥിരാകേന്ദ്രമായിരുന്ന തർസോസിൽ ജനിച്ചു വളർന്ന ഒരുവൻ, ന്യായപ്രമാണത്തിന്റെ സൗന്ദര്യം സ്ത്രോയിക്ക് തത്വശാസ്ത്രം പഠിച്ച് വെളിയിൽ വന്നവൻ, മാത്രമല്ല ശരീരാഭ്യാസം കൂടി അന്ന് ആ യൂണിവേഴ്സിറ്റിയിലുണ്ട്, ചുവടൻ ദൃഷ്ടി ഉപയോഗിച്ച് ബോക്സിംഗ് ശരീരാഭ്യാസം വരെ പഠിച്ച് വെളിയിൽ വന്നവൻ. അതിന്റെ തെളിവാ പൗലോസ് പിൻകാലത്ത് ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത് അവ ഇദ്ദേഹത്തിന് ശരിക്കറിയാൻ. അന്നേരം മറുവശം ചിന്തിക്കണം, അല്ലി ഇഞ്ചമാര് പോലെ ചതച്ചിട്ടും വേസുക്രിസ്തു അകത്ത് വന്നിട്ട് താൻ പണ്ടത്തെ പൊടിക്കൈ ഒന്നും എടുത്തില്ല. അത് ഓർത്തോണം അവം താനെ തസോസ് യൂണിവേഴ്സിറ്റിന്ന് സ്റ്റോയിക് തത്വശാസ്ത്രം ശരീരാഭ്യാസത്തോടുകൂടെ പഠിച്ച് വെളിയിൽ വന്നത്, കീഴ്ഘടകങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്ന കിട്ടുകിട വേളയ്ക്കും ചക്രവർത്തിയുടെ മുഖം കണ്ട് നേരിട്ട് കാര്യം പറയാവുന്ന റോമ പൗരൻ, കപ്പലുണ്ടാക്കി വിൽക്കുന്ന ഒരു കോടീശ്വരന്റെ മകൻ, കോടീശ്വര പുത്രൻ, 9.5 സ്വത്തിന്റെ ഉടമസ്ഥൻ, ജാതി മഹത്വം നോക്കിയാൽ എബ്രായനി എന്ന് ജനിച്ച എബ്രായൻ, ആഭിജാത്യം നോക്കിയാൽ ബെന്യാമിൻ ഗോത്രക്കാരൻ, 8 പരിച്ഛേദന ഏറ്റവൻ, വേദ പണ്ഡിതൻ, തികഞ്ഞ ധീരൻ. ഇനി ഇദ്ദേഹത്തിന്റെ യോഗ്യത, യഹൂദ മതത്തിലെ 10 ഉച്ചകോടിയിൽ വീരാജിക്കുന്ന, മീശയൻ താടിയും വളർത്തി അയവുള്ള ലോകയിട്ട് ചുമൽക്കണ്ഠത്തിലും നെഞ്ചിലും ദൈവവചനം തയ്ച്ചു പിടിപ്പിച്ച്, ചിട്ടയിലും മട്ടിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും നേർച്ച കാഴ്ചകളിലും ജീവിക്കുന്ന കർക്കശബോധത്തോടുകൂടിയുള്ള 1 കിട മതഭ്രാന്തൻ. ഈ തത്വജ്ഞാനിയും മതപണ്ഡിതനും ധീരനും കോടീശ്വരപുത്രനും ആഭിജാത്യമുള്ളവനും ഉന്നതകുലജാതനും എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയവനുമായ യഹൂദമതത്തിന്റെ ഭക്തിയുടെ ഉച്ചകോടിയിൽ നിന്ന് വെളിയിൽ വന്നതായ ഇത്രയും യോഗ്യതകളുടെ ഉടമ എന്തുകൊണ്ട് ഒരു ദൂഷകനായി, എന്തുകൊണ്ട് ഒരു ഉപദ്രവിയായി, എന്തുകൊണ്ട് ഒരു നിഷ്ഠൂരനായി? മറുപടി പറയൂ. 4000 കൊല്ലം പാരമ്പര്യം പറയുന്ന യഹൂദമതത്തിന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ 4000 കൊല്ലം പാരമ്പര്യമുള്ള യൂതമതത്തിനകത്ത് നിന്ന് വന്ന പരീശരായ വേദപണ്ഡിതനായ തത്വജ്ഞാനിയായ ഉന്നതകുലജാതനായ ആഭിജാത്യമുള്ളവനായ ധീരനായ വ്യക്തിത്വത്തിൽ അഗാധത്വമുള്ളവനായ ഈ വ്യക്തി എന്തുകൊണ്ട് ദൂഷകനായി, എന്തുകൊണ്ട് ഉപദ്രവിയായി, എന്തുകൊണ്ട് നിഷ്ഠൂരനായി? അതിന്റെ അർത്ഥം 4000 കൊല്ലം പാരമ്പര്യം പറയുന്ന യഹൂദമതത്തിനോ അഗരാജ്യനോ പ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യത്തിനോ ആചാര പരമ്പരകൾക്കോ രാത്രി വരെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യം ശവം ദൂഷകരായി ഉപദ്രവിയായി നിഷ്ഠൂരായി ജീവിച്ചപ്പോഴും അവരൊരു പരീശനായി അവരൊരു മതമുണ്ടായിരുന്നു, വേദപാണ്ഡിത്യമുണ്ടായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു, കോടീശ്വരനായിരുന്നു, ഭാഷാപണ്ഡിതനായിരുന്നു, ഉന്നതകുലജാതനായിരുന്നു, സ്ഥാനമാനമുണ്ടായിരുന്നു, ആഭിജാത്യമുണ്ടായിരുന്നു, സ്വാധീനതയുണ്ടായിരുന്നു, ശേഷിയുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും അവന്റെ ഹൃദയത്തിനകത്ത് കടന്ന് ഹൃദയത്തെ ഉടച്ചു പാർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനെ ആരാണ് വ്യത്യാസപ്പെടുത്തിയത്? ഈ ശൗലിനെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:1 വായിക്കൂ. ഈ ദൂഷകനെ, ഉപദ്രവിയെ, നിഷ്ഠൂരനെ ദൂഷിക്കപ്പെട്ടവനായി ഈശോ മിശിഹ രൂപാന്തരപ്പെടുത്തി സ്ത്രീകരാക്കി.
കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും ഉദയം വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുമെന്ന് കാണാൻ അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവ് എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്നവൻ പറഞ്ഞു.
ഈ വായിച്ചതായ വേദഭാഗത്തിൽ നസ്രയനായ യേശുവിന്റെ മാർഗക്കാരെ പിടിച്ചു കെട്ടി ദമസ്കോസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് യെരുശലേമിലോട്ട് കൊണ്ടുവരാൻ പോവുക. തന്റെ പിതാക്കന്മാരുടെ ആ പഴയ മതം ഒഴികെ ഒരൊറ്റ മാർഗോ ഈ മണ്ണിൽ മുളയ്ക്കാൻ അനുവദിക്കാത്ത ഒരു മതഭ്രാന്തൻ. ഒരു കയ്യിൽ അധികാരപത്രവും മറുകയിൽ മരുക്കമില്ലാത്ത കുതിരയുടെ കടിഞ്ഞാണുമായി ദമസ്കോസിലേക്ക് ഒരു നട്ടുച്ച സമയമായി കുതിക്കുക. അങ്ങനെ കുതിക്കുമ്പോ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന തേജസിന്റെ അലതല്ലലിൽ അതുന്നരായ ഈശോ മിശിഹാവിന് വെളിപ്പെട്ടു. ആ ഈശോ മിശിഹായുടെ പ്രകാശരശ്മികൾ ഈ തീരന്റെ മേൽ പതിച്ചപ്പോൾ അരശ്മി അടിച്ച ഇവൻ താഴെ കുതിര ബഹളി പിടിച്ച ഒരിടത്ത് നീക്കുന്നു. അധികാരപത്രം പൊടിമണ്ണി കിടക്കുന്നു. ഈ ധീരൻ ദമസ്കോസ് റോഡരികെ മണ്ണ് കപ്പിക്കഴിഞ്ഞു. അവൻ പൊടിമണ്ണ് കമിഴ്ന്ന് കിടന്നിട്ടും ചോദിക്കുന്നത്, നീ ആര്? അപ്പൊ ഇവൻ താനെ നിന്ന് ആരാണ്? നീ ഇതുവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അക്ഷരാർത്ഥത്തിൽ ഈ ശൗല് ഈശോമിശിഹായെ തൊട്ടിട്ടില്ല. പിന്നെ ഈശോമിശിഹ എന്നാ പറഞ്ഞേ, എന്നെ നീ ഉപദ്രവിക്കുന്ന എന്നാ? തന്റെ വിലാവിലെ ചുടുചോരയാൽ വീണ്ടും ജനിച്ച തന്റെ മക്കളെ ചെയ്തതെല്ലാം തന്നെ ചെയ്ത നീ എന്റെ കുഞ്ഞുങ്ങളെ ചെയ്തതെല്ലാം എന്നെ ചെയ്ത എന്റെ മകനാ സ്തേഫാനോസ് അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പം വസ്ത്രം കാത്തോണ്ടിരുന്നില്ലേ നീ? എന്റെ കുഞ്ഞിനെ നീയാ കൊന്ന്. ഇപ്പൊ നീ വന്ന എന്റെ എത്തിനാ എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകെട്ടി അറസ്റ്റ് ചെയ്ത് ഈ മാർഗത്തെ മുട്ടിക്കാനോ? എന്നെയാണ് നീ ഉപദ്രവിക്കുന്നത്. അവൻ കിടുകട കുറച്ചു. യേശുക്രിസ്തുവിനെ കണ്ട മാത്രയിൽ അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. അവൻ താഴെ വീണപ്പോൾ യേശുക്രിസ്തു അവന്റെ അകത്തോട്ട് ചാടിക്കേറി ആ ദൂഷകനെയും ഉപദ്രവിയെയും നിഷ്ഠൂരനെയും കരുണയുടെ ശസ്ത്രക്രിയ നടത്തി പരിവർത്തനത്തിന്റെ ശക്തി പായിച്ചു. ഇതാ ചെന്നായെ ഒരു കുഞ്ഞാട് പിടിച്ച് ദമസ്കോസ് റോഡിൽ താഴെയിട്ട് പരിവർത്തനം ചെയ്യിച്ച് ഒരു കുഞ്ഞാടാക്കി എഴുന്നേൽപ്പിച്ചത്. ഏതൊരു മാർഗത്തിന്റെ കടു നാശകനായി. ഉപദ്രവി ഒരൊറ്റ നിമിഷം കൊണ്ട് ഹൃദയപരിവർത്തനം വന്ന് നിരുപദ്രവിയായി. നിഷ്ഠൂരൻ ഒരൊറ്റ നിമിഷം യേശു അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞാടിന്റെ ഹൃദയമുള്ളവരായി. ഇങ്ങനെ ഹൃദയപരിവർത്തനം ജയിക്കാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. സുവിശേഷത്തിന് ഈ രാത്രി നിന്നെ പരിവർത്തനത്തിൽ വെച്ചാൻ കഴിയും. ദൂഷകൻ ഉപദ്രവി നിഷ്ഠൂരൻ, സുവിശേഷകൻ ഉപദേഷ്ടാവ് അപ്പോസ്തലൻ, പരിവർത്തനം ജയിച്ചു. പിന്നീട് നാം പൗലോസിനെ കാണുന്നത് സുവിശേഷം പ്രസംഗിച്ചാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും സുവിശേഷം പ്രസംഗിച്ചോണ്ടാവുന്നത്. പൗലോസ് പിൻകാലത്ത് ലേഖനം എഴുതുമ്പോ ഇങ്ങനെ എഴുതുന്നു, അങ്ങനെ കൈസരുടെ അരമനയ്ക്കകത്ത് ഉള്ളവർക്കും ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കൈസറന്മാർ സുവിശേഷകരെയും സുവിശേഷത്തെയും പെടലിക്ക് പിടിച്ച് പടിയടത്തി പടിയടച്ച് പിണ്ണം വെച്ചു. എന്നാൽ സുവിശേഷം തിരിച്ചു നടന്നു, കൈസറുടെ അരമനയ്ക്കകത്ത് കയറി, അതിനകത്തുള്ളവരെ അകത്തോട്ട് കയറി, അതിനകത്ത് മക്കളെ ഉളവാക്കി. ഇന്ന് റോമൻ കൈസറന്മാർ ഭൂമിയിലില്ല, അവരുടെ സിംഹാസനം ഭൂമിയിലില്ല, അവരുടെ ചെങ്കോല് ഭൂമിയിലില്ല, കിരീടങ്ങൾ ഭൂമിയിലില്ല, അവരുടെ കൊട്ടാരങ്ങൾ ഭൂമിയിലില്ല, അവരുടെ സംസ്കാരം ഭൂമിയിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു, അവരുടെ പേരുകൾ കാലങ്ങളുടെ കടന്നുപോക്കിൽ പട്ടിക്കിട്ടു. ടോമി കൈസർ സീസർ. എന്നാൽ അവിടെ ഗർജിച്ച സുവിശേഷം ഇന്നും ഗർജിക്കുന്നു. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. യഹൂദനെന്നില്ല, യവനെന്നില്ല, രക്ഷയ്ക്കായത് ദൈവശക്തിയാൽ. നിങ്ങൾ ജനിച്ചു വളർന്ന മതത്തിന്, പാരമ്പര്യങ്ങൾക്ക്, ആരോഗ്യ പരമ്പരകൾക്ക് ഈ രാത്രി വരെയും നിന്നിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും? ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രാത്രി സുവിശേഷത്തിന് നിന്റെ ഹൃദയത്തിന് മാറ്റം വരുത്താൻ കഴിയും. സുവിശേഷത്തിന് മാത്രമേ നിന്നെ മാറ്റിയെടുക്കാൻ കഴിയൂ. ഞാന് മീരൻ സ്വദേശിയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പേ മലബാറിന്റെ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോ നമുക്ക് അവിടെയുള്ള ആളുകളെ കാണാം, ഇവിടെയുള്ള ആളുകളെ എനിക്ക് അറിയത്തില്ല. അവർ കഴുത്തിൽ കുരിശ് ധരിക്കും, അപ്പോൾ തന്നെ എളിയിൽ കടാരിയും ധരിക്കും. എനിക്ക് പലപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യമാണ്, കഴുത്തിൽ കുരിശുള്ള ആൾക്ക് എളിയിൽ കടാരി എന്നെ തരാം. കഴുത്തിലെ കുരിശ് തെളിയിക്കുന്നത് വേണ്ടി വന്നാൽ ഞാൻ എന്റെ ജീവൻ നിനക്ക് വെച്ചുതരാം. അപ്പൊ എളിയിലെ കടാരി എന്ന വിളിച്ചറിയുന്നത് തന്നെയാ ഞാൻ നിന്നെ തട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ നിനക്ക് വേണോ? പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ ഈശോമിശിയായില്ലാത്ത മതത്തിന്റെ സന്തതികൾ, കുരിശും കള്ളും, കുരിശും കത്തി, കുരിശും കുറുവടിയും, കുരിശും കെഞ്ചാവും, കുരിശും അക്രമവും, കുരിശും അശ്ലീല സാഹിത്യങ്ങളും, കുരിശും വിഗ്രഹവും, കുരിശും അന്ധവിശ്വാസങ്ങളും, കുരിശും രക്തച്ചൊരിച്ചിലും ഒന്നിച്ചു വേണം. അത് ഒന്നിച്ചു പോകുന്നാൽ ഈ രാത്രി നിങ്ങൾ ഈശോമിശിയായില്ലാത്ത മതത്തിന്റെ സന്തതിയാണോ? യേശുക്രിസ്തു അകത്തുള്ള മാർഗത്തിന്റെ സന്തതിയാണോ? നിങ്ങളെ ഉറച്ചു വാർക്കാൻ സുവിശേഷത്തിന് കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ തെളിയിക്കാം. 4000 കൊല്ലം പാരമ്പര്യം പറയുന്ന യഹൂദ മതത്തിന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയാതെ പരാജയത്തിന്റെ നെല്ലിപ്പടി തകർത്തുകൊണ്ട് താഴുമ്പോഴാണ് ദൈവം മതത്തിനെതിരെ തന്റെ പുത്രനെ മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗമായി ഇറക്കിവിട്ടതെന്ന് തെളിയിക്കാം. മതത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും ആയിരുന്നെങ്കിൽ ഈശോ മിശിഹായ എന്തിന് ദൈവം ലോകത്തിലേക്ക് അയച്ചു? മതത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ നമ്മുടെ വേഷത്തിൽ നമ്മളെ രക്ഷിക്കാതെ നെല്ലിപ്പടി തകർത്ത് താഴുകയായിരുന്നു. അതിന്റെ തെളിവാണ് യോഹന്നാൻ മീശയിൽ താടിയും വളർത്തി ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പിട്ട് അരയും തോൽവാറും ഒക്കെ കെട്ടി വെട്ടുക്കിളിയും കാട്ടുതേനും തിന്ന് കാട്ടിക്കഴിയുകയാണ്. കാട്ടിന്ന് ചിലപ്പോ നാട്ടിലോട്ടിറങ്ങി വരും. നാട്ടിലോട്ടിറങ്ങി വരുമ്പോ ശിശൂഷ ആരംഭിക്കും. ചെന്തേപ്പറി നിന്ന കണ്ണുകളോടുകൂടെ യോഹന്നാൻ നാട്ടി വരുമ്പോ വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാ, മനുഷ്യന്റെ മനുഷ്യത്വം നിലച്ചു, പകരം മനുഷ്യൻ വിഷജീവികളായി മാറി. ഇതിനുള്ള തെളിവ് വേണോ? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്റെ ചുറ്റുപാടുമുള്ള ആളുകളെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വക്രതയും കോട്ടവുമുള്ള തലമുറേ, വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറേ, നിങ്ങളോടുകൂടെ എത്ര നാൾ ഞാൻ തുടരും? നാലായിരം കൊല്ലം പാരമ്പര്യം പറയുന്ന യഹൂദമതവും അരോന്യ സ്വപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യവും ആചാര പരമ്പരകളും മനുഷ്യനെ രക്ഷിക്കാൻ പരാജയപ്പെട്ടു. ഇനിയും എവിടെ നോക്കിയാലും സുവിശേഷം നിങ്ങൾ നാലും ഒന്നിച്ചു പോയി വായിക്കണം. എവിടെ നോക്കിയാലും വിട്ടക്കാർ, എവിടെ നോക്കിയാലും കുരുടന്മാർ യേശുവിന്റെ കാലത്ത്, എവിടെ നോക്കിയാലും വേശ്യകൾ, എവിടെ നോക്കിയാലും കപടഭക്തന്മാർ. യേശുക്രിസ്തു ജനങ്ങളെ നോക്കിയേച്ച് ഒരു പിഞ്ചിനെ പിഞ്ചുകുഞ്ഞിനെ പോലെ പിതുമ്പി പൊട്ടി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഉഴലുന്നവർ. മാത്രമല്ല, അന്നത്തെ മീശയും നാഴിയും വളർത്തി അയവുള്ള വസ്ത്രമണിഞ്ഞ കർക്കശബോധത്തിൽ നീണ്ട പ്രാർത്ഥനയും ഉപവാസവും ചിട്ടയും മറ്റുമുള്ള പരീശനെ നോക്കി തന്നെ ഈശോ മിശിഹ വിളിച്ചു പറഞ്ഞു, യഹൂദമതത്തിലെ ഭക്തിയുടെ ഉച്ചകോടി നിൽക്കുന്ന പരീശന്മാർ ഈശോ മിശിഹയുടെ കാലത്ത് വെള്ള തേച്ച ശവക്കല്ലറ പോലെയായെങ്കിൽ അതിലെ സാധാരണ ജനങ്ങൾ എന്നെ പോലെയായിക്കാണും. മതം പരാജയം. മാത്രമല്ല, അന്നത്തെ മഹാപുരോഹിതന്മാരെ പുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് ഈശോ മിശിഹ വിളിച്ചു പറഞ്ഞു, കുരുടന്മാരായ വഴികാട്ടികളെ. അത് ശരിയല്ലേ? കയ്യാഫാവിന്റെ മുമ്പിൽ കയ്യും കെട്ടിരിക്കുന്ന ഈശോ മിശിഹ, കയ്യാഫാവ് ആ ആണ്ടിലെ മഹാപുരോഹിതൻ, നീ വന്ധ്യനായ ദൈവത്തിന്റെ പുത്രനാണോ? അതെ, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നീ കാണും. ഉള്ളിലെ മഹാപുരോഹിതൻ വസ്ത്രം കീറി മഹാപുരോഹിതന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം മനുഷ്യനായി വന്നിറങ്ങിയിട്ടും ജനങ്ങളെ മിശിഹയെ ചൂണ്ടിക്കാണിക്കേണ്ട മഹാപുരോഹിതനെ തൊട്ടടുത്ത് നയിക്കുന്ന മിശിഹയെ കണ്ടിട്ട് തിരിയുന്നില്ല. അപ്പൊ ഇയാള് നയിക്കുന്ന ജനത്തിന് എന്നാ തിരിയും? ദൈവത്തിന്റെ പുത്രൻ കയ്യാഫാവിന്റെ കയ്യേരെ അടുത്ത് വന്ന് നിന്നിട്ട് ഞാൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ പറയാ ഇവൻ ദൈവദൂഷണം പറയുന്നുണ്ട്. അപ്പോൾ അയാളെ നയിക്കുന്ന ജനത്തിന് എന്നാ അറിയാം? യേശുക്രിസ്തു ഒരു കലാപകാരിയല്ല, വിപ്ലവകാരി, ഉള്ളാത്മാവായ വഴികാട്ടികളെ. എവിടെ നോക്കിയാലും കുഷ്ഠരോഗികൾ, എവിടെ നോക്കിയാലും ചന്ദ്രരോഗികൾ. സുവിശേഷങ്ങൾ വായിച്ചു നോക്കൂ, മതം പരാജയപ്പെട്ടു. അതന്നെയല്ല, ഒരുത്തന്റെ വേദത്ത് തന്നെ ആറായിരത്തിച്ചില്ലാനും ദുർഭൂതങ്ങൾ. ലഖ്യോൻ, മക്കോ സുവിശേഷം അഞ്ചാം അധ്യായം വായിച്ചു നോക്ക്. ഒരു ചോക്ലേറ്റ് കഷ്ണത്തിലോട്ട് പെരച്ചു കയറുന്ന പോലെ ഇവന്റെ ദേഹത്തോട്ട് ആറായിരത്തിച്ചില്ലുവാനും ദുരാത്മാക്കളായി എതച്ചു കയറി. അവന് ശവപ്പറമ്പിലൂടെ നടക്കുകയാണ്. ആറായിരത്തിച്ചില്ലുവാനും ദുർഭൂതങ്ങളുടെ പിരിയപ്പെട്ട് കല്ലുവച്ചിടിച്ച് ശരീരം ചളുക്കി അവന്റെ കണ്ണു പേരുങ്ക പോലെ മിഴിക്കുന്നു, വായിക്കൂടെ പുറ വരുന്നു, തലമുടി പിച്ചിപ്പറിക്കുന്നു, യേശുവിനെ പോലും നാക്ക് നീട്ടി നക്കിയെടുക്കാൻ നോക്കുന്നു, അവൻ വില്ല പോലെ വളഞ്ഞുകുത്തുന്നു, അവൻ കുലനിലവിളി നിലവിളിക്കുന്നു. ഒറ്റ ഒരു തന്റെ ദേഹത്ത് പോലും ആറായിരത്തി ചെല്ലുവാനും ദുർഭൂതങ്ങൾ. നിങ്ങൾക്ക് വ്യത തോന്നുന്നു? 4000 കൊല്ലങ്ങൾ പാരമ്പര്യം പറയുന്ന യഹൂദമതം തകർന്നു. മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ മനുഷ്യൻ നെല്ലിപ്പടി തകർന്ന് താഴുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ചലിച്ചിറങ്ങിയ ക്രൈനാണ് ക്രിസ്തു. ഒരു കുഞ്ഞിനെ പോലെ പരസ്യയിലൂടെ ഓടി നടന്നു, ഓന്റെ കണ്ണുകൾ എപ്പോഴും വെള്ളം നിറഞ്ഞിരുന്നു, ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നു, അവന്റെ പാദങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു, അവന്റെ ഹൃദയം എപ്പോഴും വിതുമ്പി പൊട്ടിക്കൊണ്ടിരുന്നു. ഈ രാത്രി നിന്നെ തേടി ഈ മുറ്റത്തൂടെ അവൻ നടക്കുന്നു. നിന്റെ കാതുകളിൽ ആ കോമളപാദത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഈ രാത്രി നിന്നെ അന്വേഷിച്ചിട്ട് ആ ഉടയവൻ വന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി ഒരു പ്രശ്നമാണ്, നീ നിന്റെ നാടിനൊരു പ്രശ്നമാണ്, നീ നിന്റെ രാജ്യത്തിനൊരു പ്രശ്നമാണ്, നീ നിനക്ക് തന്നെ ഒരു പ്രശ്നമാണ്. നീരാത്രി നിന്റെ ഹൃദയത്തിന് പരിവർത്തനം തരാൻ നിന്റെ മതം പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ ആചാര്യന്മാർക്ക് നിന്നെ ശ്രദ്ധയില്ല. ആചാര പരമ്പരകളുടെ ആവർത്തനമുണ്ട്, പക്ഷെ നിന്റെ ഹൃദയത്തിന് പരിവർത്തനം അതുകൊണ്ടില്ല. സാധ്യത കൂടെ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് കോരിന്ത്യർ 4:15 15 വാക്യം വായിക്കൂ. സുവിശേഷം ഈ രാത്രിയിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും.
നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേഷമിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവേഷുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സാധ്യത കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിനെ ഉയർത്തിരിപ്പിക്കാൻ ഈ സുവിശേഷത്തിന് കഴിയും. വീണ്ടും ജനിപ്പിക്കുന്നു. എന്താണ് വീണ്ടും ജനനം? സുവിശേഷത്താൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തു ജനിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്ന് പിറന്നു വീഴുന്നു. ഇതാണ് വീണ്ടും ജനനം. അതാണ് സാക്ഷാൽ ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്നിൽ ജനിക്കുന്നു, നീ ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നു. അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം ഒന്ന് യോഹന്നാൻ 3:3 വായിച്ചാൽ ഈശോ മിശിഹ നീക്കോദിമോസിനോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല. ഈ രാത്രി നിങ്ങളെ സുവിശേഷം വീണ്ടും ജനിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ രാത്രി നിങ്ങൾ വീണ്ടും ജനിക്കണം? അതിന്റെ ആവശ്യം ചേട്ടത്താൽ ജനിച്ചത് ചേട്ടം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 51:5 നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പാപത്തിൽ പിറന്നു. രക്തത്തോടും മാംസത്തോടും കൂടിയ ഒരു പാപ ജഡം പിറന്നു വീണു. ആ പാപ ജഡത്തിന് ആ പിറവിയിൽ അതേപടി ദൈവരാജ്യത്തിന്റെ അകത്ത് പോകാനൊക്കെ പൗലോസ്ലിയോ പറയുന്ന അങ്ങനെ പോകാനൊക്കെ വായിക്കാം. 1 Cor. 15:50 സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കി.
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല.
മതി. അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പിറന്നു വേണത് രക്തത്തോടും മാംസത്തോടും കൂടിയ ഒരു പാപ ജഡം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മയെന്ന് ഗർഭം ധരിച്ചു. നിക്കോദിമോസേ, ചേട്ടത്താൽ ജനിച്ചത് ജഡം, അതുകൊണ്ട് നീ ആത്മാവിൽ ജനിക്കണം. ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജഡപ്രകാരം ജനിച്ച ആ ജഡം ആത്മീയ സ്വർഗത്തിനകത്ത് പോവുകയാണ്. പോകണമെങ്കിൽ ആത്മീയമായി ജനിച്ച ആത്മീയ ജീവിയായി നമ്മൾ ജീവിക്കും. അതാണ് വീണ്ടും ജനനം. ഇത് ഇത്തിരി ആഴമാ, അതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് തിരി. അതായത് സയൻസ്, വീണ്ടും ജനനവും ശാസ്ത്രവും. ഏതൊരു ജീവി ഏത് മണ്ഡലത്തിൽ ജീവിക്കാനുള്ള ജീവനും കൊണ്ട് ജനിച്ചോ ആ ജീവിക്ക് ആ ജീവനും കൊണ്ട് ആ മണ്ഡലത്തിലല്ലാതെ എതിർമണ്ഡലത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. സയൻസ് ഉദാഹരണം, ഒരു മീനിനെ ദേഹത്ത് തൊടാതെ വലയിൽ കോരിയെടുത്ത് അതിന് ഇഷ്ടമുള്ള ശാപ്പാടെല്ലാം കൊടുത്ത് അതിനെ ഒരു പഞ്ഞിമത്തെ കടത്തണം. കുറെ കഴിഞ്ഞാൽ അത് ചത്തുപോകും. കാരണം എന്നാ? അത് ജനനാൽ അതിന് കിട്ടിയ ജീവൻ ജലജീവന. ജലജീവനിൽ ജനിച്ച ജലജീവിക്ക് ആ ജലജീവൻ കഴിയാത്തതിനാൽ ചത്തു. സയൻസ്. ഞാൻ ഒരു തോട്ടിന്റെ വക്കത്തൂടെ ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചോ, പുറകിൽ കൂടെ ഒരാൾ വന്നു എല്ലാം വെട്ടി തുറന്നു പറയുന്ന ഉപദേശ ഇല്ലാടോ, ഒറ്റ ഊന്ത് ഞാൻ വെള്ളത്തിലങ്ങ്. എനിക്ക് നീന്തൽ അറിയത്തില്ല, എന്റെ കണ്ണ് അങ്ങ് മീഴിച്ചു, വായിക്കൂടെ പഴവും. ഞാൻ മരിക്കാൻ തുടങ്ങുക. ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നു? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചത് ഈ ഭൂമിയിലെ ജീവനും കൊണ്ട്, കരയ്ക്കുള്ള ജീവനും കൊണ്ട് ജനിച്ചു. കരയ്ക്ക് ജീവിക്കാനുള്ള കരജീവനും കൊണ്ട് ജനിച്ച കരജീവിയായ എനിക്ക് ആ കരജീവനും കൊണ്ട് കരയ്ക്കല്ലാതെ എതിർമണ്ഡലമായ വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെയെങ്കിൽ നിക്കോദിമോസേ, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണത് ഭൂമിയിൽ ജീവിക്കാനുള്ള ജീവനും കൊണ്ട്, ഭൂമിയിൽ ജീവിക്കാനുള്ള ജീവനും കൊണ്ട് ഭൂമിയിലോട്ട് ജനിച്ച് ജീവിച്ച ഭൂമിയിലെ ജീവിയായ നിനക്ക് ആ ജീവനും കൊണ്ട് ഭൂമിയിലല്ലാതെ എതിർമണ്ഡലമായ ദൈവരാജ്യത്തിന്റെ അകത്ത് ജീവിക്കാൻ സാധ്യമല്ല. ദൈവരാജ്യത്തിന്റെ അകത്ത് ജീവിക്കണമെങ്കിൽ അവിടുത്തെ ദൈവത്തിന്റെ ജീവൻ നിത്യാകത്ത് വന്ന് നിത്യാകത്ത് ആ ജീവനിൽ നീ ധരിച്ചു വരികയുള്ളൂ. ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. എന്റെ മാന്യ സ്നേഹിതരെ, നിങ്ങളുടെ മതവികാരങ്ങളെ സ്പർശിക്കാതെ തെളിയിച്ചുകൊണ്ട് ഞാൻ പറയല്ലേ, പേരിൽ ക്രിസ്ത്യാനി, നേരിൽ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിത്വം ആരംഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിന്ന് പിറക്കുമ്പോഴല്ല, ഉയരത്തിന്ന് പിറക്കുമ്പോഴോ. ഒരു ക്രിസ്തീയ സ്ത്രീയുടെ ഉദരത്തിന്ന് പിറക്കുമ്പോഴല്ല, ഉയരത്തിന്ന്. ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ അകത്തുൾക്കൊണ്ട് നിങ്ങൾ ദൈവജീവനിൽ പിറന്നു വെളിയിൽ വരുമ്പോഴാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഈ രാത്രി വരെയും ഈ അനുഭവത്തിൽ വരാത്ത എത്ര പേര് ഇവിടെ ഉണ്ടാകും.